പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
പ്രൈസ് ബി ടു ഗോഡ്സ് മോസ്റ്റ് ഹോളി നെയിം.
ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന ബൈബിൾ ക്ലാസിന്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
താങ്ക് ആൻഡ് പ്രൈസ് ഗോഡ് ദാറ്റ് ഹി ഹാസ് എനേബിൾഡ് അസ് ടു കം ഇൻടു ദ സെക്കൻഡ് വീക്ക് ഓഫ് ദി സീരീസ് ഓഫ് ബൈബിൾ സ്റ്റഡീസ്.
നമ്മുടെ ക്ലാസിന്റെ നാലാം ക്ലാസ്സിലേക്കുമാണ് നാം കടന്നു വന്നിരിക്കുന്നത്.
ആൻഡ് വി ഹാവ് അപ്രോച്ച്ഡ് ദ ഫോർത്ത് ക്ലാസ് ഓഫ് ആ ബൈബിൾ ക്ലാസ്.
ദൈവിക ദാനങ്ങൾ എന്നുള്ള വിഷയത്തിൽ ആദ്യമായി ദൈവവചനം എന്ന ദാനത്തെ കുറിച്ച് നാം ചില കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി.
റിഗാർഡിംഗ് ദ ഗിഫ്റ്റ്സ് ഓഫ് ഗോഡ്, ഫസ്റ്റ്ലി വി മെഡിറ്റേറ്റഡ് അബൌട്ട് ദി ഗിഫ്റ്റ് ഓഫ് ഗോഡ് വിച്ച് ഇസ് ദ വേർഡ് ഓഫ് ഗോഡ്.
നമ്മുടെ അവസാനത്തെ ക്ലാസ്സിൽ ക്രിസ്തു എന്ന ദാനത്തെ കുറിച്ച്, പിതാവായ ദൈവം നമുക്ക് നൽകിയ ആ ദാനത്തെ കുറിച്ച് ചില കാര്യങ്ങൾ നാം ചുരുക്കമായി ചിന്തിച്ചു.
ആൻഡ് ഇൻ ആ ലാസ്റ്റ് ക്ലാസ് ബ്രീഫ്ലി വി മെഡിറ്റേറ്റഡ് അബൌട്ട് ദ ഗിഫ്റ്റ് of God the Father to us, that is Jesus Christ.
നാം പ്രധാനമായി ചിന്തിച്ചത് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ചാണ്.
We mainly thought about the divinity of the Lord Jesus Christ.
യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന ആൾക്കാരുടെ മധ്യത്തിൽ യേശുക്രിസ്തു ദൈവമാണ് എന്ന് വ്യക്തമാക്കുന്ന വചനഭാഗങ്ങൾ, അതിന്റെ റെഫറൻസും വാക്യവും നാം ഓർത്തിരിക്കേണ്ടതാണ്, കാണാതെ പഠിച്ചിരിക്കേണ്ടതാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടതാണ് എന്നൊക്കെ നാം ഓർക്കുകയുണ്ടായി.
And those who question us regarding the divinity of our Lord Jesus Christ, we meditated that we should by heart those verses and learn it ourselves and teach our children so that we can defend against it.
സാധാരണ യഹോവ സാക്ഷികൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിനെതിരെ കൊണ്ടുവരുന്ന ആർഗ്യുമെന്റ്സിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം എബ്രായർ കെഴുതി ലേഖനം 1:5 ബന്ധപ്പെട്ട് ദൈവത്തിന്റെ വചനം എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് നാം ഓർക്കുകയുണ്ടായി.
ആൻഡ് ഇൻ ദി കോമൺ ആർഗ്യുമെന്റ് വിച്ച് ദി ജെഹോവാസ് വിറ്റ്നസ് റേസ് അഗൈൻസ്റ്റ് ദി ഡിവിനിറ്റി ഓഫ് ഔർ ലോർഡ് വി മെഡിറ്റേറ്റഡ് ഫ്രം ഹീബ്രൂസ് ചാപ്റ്റർ 1:5.
നീ എന്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന പരാമർശം, അത് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള പരാമർശമാണ് എന്ന വചനത്തിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നാം ഓർക്കുകയുണ്ടായി.
ആൻഡ് ഇൻ ദ ബേസിസ് ഓഫ് ദ സ്ക്രിപ്ചേഴ്സ് വി മെഡിറ്റേറ്റഡ് ദാറ്റ് ദിസ് ഫ്രേസ് വിച്ച് ഈസ് യൂസ്ഡ് ഹിയർ, യു ആർ മൈ സൺ ടുഡേ ഹാവ് ബിഗോട്ടൻ യു, ഇസ് ഇൻ റിലേഷൻ ടു ദ റിസറക്ഷൻ ഓഫ് ആവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്.
അതുപോലെ യഹോവ സാക്ഷികൾ ഉയർത്തുന്ന ചില വാദഗതികളുണ്ട്.
There are some other arguments that the Jehovah's Witness raise.
അതിലൊന്നാണ് യേശുക്രിസ്തുവിനെ ആദ്യജാതൻ എന്ന ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്ന ആ ഭാഗങ്ങൾ.
And those are the portions in the scriptures where he is referred to as the firstborn.
കൊലോസ്യലേഖനം 1:15.
Colossians 1:15.
അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നു.
He is the image of the invisible God, the firstborn over all creation.
അതിന്റെ 18 അതിന്റെ അവസാന ഭാഗം, അവൻ ആരംഭവും മരിച്ചവരുടെ സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനും ആകുന്നു.
And he is before all things and in all things were created, who is the beginning, the firstborn from the dead.
മലയാളത്തിൽ നമ്മൾ വായിക്കുന്നത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവൻ എന്നാണ്.
In Malayalam it is read as the first who raised who was raised from those who were dead.
പക്ഷേ മൂലഭാഷയിലും ഇംഗ്ലീഷിലും അത് ആദ്യജാതൻ എന്ന് തന്നെയാണ്.
But in the original text and in English it is written as firstborn.
എബ്രായർ കെഴുതിയ ലേഖനം 1:6.
And Hebrews 1:6.
അവിടെ നമ്മൾ വായിക്കുന്നു, ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് താൻ അരുളി ചെയ്യുന്നു.
But when he brings the firstborn into the world, he says, let all the angels of God worship him.
റോമാലേഖനം 8:29-30.
And Romans 8:29-30.
അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു.
For whom he foreknew, he also predestined to be conformed to the image of his son, that he might be the firstborn among many brethren.
ഇത്രയും ഭാഗങ്ങളിൽ നാം വായിച്ച ഭാഗത്ത് യേശുക്രിസ്തുവിനെ ആദ്യജാതൻ എന്ന് പൗലോസ് വിശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് കാണാനായിട്ട് കഴിയും.
And here in these portions which we read, we see that Apostle Paul is defining our Lord Jesus Christ as the firstborn.
യഹോവ സാക്ഷികളുടെ ഉപദേശം അനുസരിച്ച് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഓർക്കുകയുണ്ടായി, പിതാവായ ദൈവം ആദ്യം പുത്രനെ സൃഷ്ടിച്ചു, പിന്നെ പുത്രൻ സകലവും സൃഷ്ടിച്ചു എന്നുള്ളതാണ്.
And the argument we meditated in the last class, which the Jehovah's Witness raised, is that first God the Father created Lord Jesus Christ the Son, and then Jesus Christ created everything else.
അവരുടെ ആ ഉപദേശത്തിന് അവർ തെളിവായി കൊണ്ടുവരുന്ന വചനഭാഗങ്ങളാണ് ഞാൻ ഇവിടെ വായിച്ച് കേൾപ്പിച്ചത്.
And so for supporting their argument, the verses which they raise are the verses which we read just now. Colossians 1:15, Colossians 1:18, Hebrews 1:6,
Romans 8:29. ഈ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അവരുടെ ഉപദേശം അല്ലെങ്കിൽ ദുരുപദേശം അവര് സമർത്ഥിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും.
And we see that quoting these references, they force their wrong doctrine.
സാധാരണഗതിയിൽ വചനത്തിൽ പരിചയമില്ലാത്തവർ ഈ വാദഗതി കേൾക്കുമ്പോൾ ശരിയാണല്ലോ, ഇവര് പറയുന്നത് വാസ്തവമാണല്ലോ എന്ന് ചിന്തിച്ച് അവരുടെ കൂട്ടത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്.
So those who are not deeply rooted in the scriptures, when they hear these arguments, they might think that, oh yes, these are right, and they might be drifted away into that wrong doctrine.
നമ്മൾ ഈ ഭാഗത്തെ കുറിച്ച് പഠിക്കുമ്പോൾ,
and when we meditate upon this portion,
ഈ ആദ്യജാതൻ എന്നുള്ളതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം പ്രോട്ടോടോക്കോസ് എന്നുള്ള പദമാണ്.
And the Greek word used for this firstborn is prototokos.
ഈ പ്രോട്ടോടോക്കോസ് എന്നുള്ള പദം രണ്ട് നിലയിൽ ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്നുണ്ട്.
And in two manners this prototokos in Greek it is used, there's a usage.
വേദപുസ്തകത്തിന്റെ രചനയ്ക്ക് മുമ്പ് തന്നെ പല സാഹിത്യ കൃതികളിലും ഗ്രീക്ക് ഭാഷ ഉപയോഗിച്ചിരുന്നു.
And before even Bible was written, the Greek language was used to write many other books.
ആ ഗ്രീക്ക് കൃതികളിൽ ഒരു പദം എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് പഠിച്ചാൽ ആ പദത്തിന്റെ അർത്ഥം ആശയം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും.
So in those portions which were written in Greek earlier, if you study the usage, we can understand it.
നമ്മൾ ഈ പ്രോട്ടോടോക്കോസ് എന്നുള്ള ഗ്രീക്ക് പദത്തിന് രണ്ട് ആശയങ്ങളുണ്ട്.
And so this prototokos, this Greek word has two meanings.
അതിന്റെ ഒന്നാമത്തെ ആശയം സ്ഥാനത്തിൽ ഒന്നാമൻ.
And the first meaning is that the positionally first.
രണ്ടാമത് സമയത്തിൽ ഒന്നാമൻ.
And secondly, first in regards to time.
ഈ രണ്ട് ആശയത്തിലും ഈ പ്രോട്ടോടോക്കോസ് എന്നുള്ള ഗ്രീക്ക് പദം ഗ്രീക്ക് കൃതികളിൽ ഉപയോഗിച്ചിട്ടുണ്ട്.
So in the Greek manuscripts, this word prototokos has been used in these two usages.
നമ്മൾ വായിച്ച പുതിയ നിയമത്തിലെ ആ ഭാഗങ്ങൾ പരിശോധിക്കുമ്പോഴും ആ ഭാഗങ്ങളിലും ഈ രണ്ട് ആശയത്തിൽ എഴുത്തുകാർ ഉപയോഗിച്ചിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും.
And in the portions that we read also, the authors have written it with this very meaning. In Colossians 1:15,
അവിടെ അവൻ സർവ സൃഷ്ടിക്കും ആദ്യജാതൻ.
He is the firstborn over all creation.
അവിടെ കൊടുത്തിരിക്കുന്ന ആശയം എന്ന് പറയുന്നത് സ്ഥാനത്തിൽ ഒന്നാമൻ എന്നാണ്.
And there the meaning is the first in position.
അത് സമയത്തിൽ ഒന്നാമൻ എന്നുള്ള ആശയത്തിലല്ല, സ്ഥാനത്തിൽ ഒന്നാമൻ എന്നുള്ള ആ പദത്തിന്റെ ആശയത്തിലാണ്.
And the meaning that is intended there is positionally first and not in regards to time.
മറ്റ് ഭാഗങ്ങളിലെല്ലാം തന്നെ അത് സമയത്തിൽ ഒന്നാമൻ എന്നുള്ള നിലയിലാണ്.
But in the other portion, in all of the other portions, it is in regards to time that he is the first.
നമ്മൾ കൊലോസ്യർ 1:18 മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ആദ്യജാതൻ.
And in Colossians 1:8 we see that the firstborn among the dead.
എബ്രായർക്ക് എഴുതിയ ലേഖനം 1:6 അതേ ആശയം തന്നെയാണ്.
And in Hebrews 1:6 also we see the same meaning conveyed.
കാരണം അതിന്റെ 5 നമ്മൾ കണ്ടത് നീ എന്റെ പുത്രൻ ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നാണ്.
We saw in verse 5 before that you are my son, today I have begotten you.
അത് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നാം വ്യക്തമായി വചനത്തിൽ നിന്ന് കണ്ടതാണ്, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പരാമർശമാണ്.
And clearly in our last class we saw that it is in regards to the resurrection of our Lord Jesus Christ.
അതുകൊണ്ട് 6 പറഞ്ഞിരിക്കുന്ന ആദ്യജാതനും യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനോട് ബന്ധപ്പെട്ട പരാമർശമാണ്.
And so in verse 6 also, which is mentioned as the firstborn, is also in regards to his resurrection.
റോമാലേഖനം 8:29
In Romans 8:29
അവിടെ നമ്മൾ വായിച്ചത് അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു.
He also predestined in Romans 8:29 we read, he also predestined to be conformed to the image of his son that he might be the first born among many brethren.
നമ്മൾ അവസാനം കണ്ട ഭാഗങ്ങളിലെല്ലാം തന്നെ ആ സമയത്തിൽ ഒന്നാമൻ എന്നുള്ള ആശയത്തിലാണ്.
And in those last portions we see that it is in regards to time that it is mentioned.
മരിച്ചവരിൽ നിന്ന് ആദ്യജാതനായി ആദ്യനായി ഉയർത്തെഴുന്നേറ്റവനാണ് കർത്താവായ യേശുക്രിസ്തു.
First born among the dead, the one who rose first
from those who were resurrected.
നമുക്കറിയാം പഴയ നിയമത്തിൽ ഉയർത്തെഴുന്നേറ്റവരുടെ ചരിത്രമുണ്ട്.
In the Old Testament there is the history of those who were resurrected.
പുതിയ നിയമത്തിൽ തന്നെ യേശുക്രിസ്തു ജീവൻ കൊടുത്തവരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്.
And in the New Testament also we see about people who were dead and to them whom Jesus gave life.
യായിറോസിന്റെ മകള്,
the daughter of Jairus,
വിധവയുടെ മകന്,
the son of the widow,
മാർത്ത മറിയ എന്നിവരുടെ സഹോദരൻ ലാസർ,
Lazarus the brother of Mary and Martha.
എന്നാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന അവർക്ക് ജീവൻ ലഭിച്ചുവെങ്കിലും അല്പകാലം കൂടെ അവർ സമൂഹത്തിൽ ജീവിച്ച് സാധാരണയുള്ള മരണം വഴിയായി ലോകത്തിൽ നിന്ന് അവർ മാറ്റപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു.
And we see that even though they received life, they lived their normal lives for a while and again they were dead.
എന്നാൽ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടു കൂടെ ഉയർത്തെഴുന്നേറ്റത് കർത്താവായ യേശുക്രിസ്തുവാണ് ആദ്യമായിട്ട്.
But it is the Lord Jesus Christ who rose up first with the glorious body.
അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം 1:18 പൗലോസ് വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നത്, മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ആദ്യജാതൻ, ആദ്യനായി എഴുന്നേറ്റവൻ.
And that is why apostle Paul is emphatically saying there that he is the firstborn from the dead.
നമ്മൾ 1 കൊരിന്ത്യർ 15 നാം വായിക്കുമ്പോൾ,
when we read 1 Corinthians chapter 15,
യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് പറയുമ്പോൾ,
when it is mentioned there about the resurrection of our Lord Jesus Christ,
അതിന്റെ 20-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു.
But now Christ is risen from the dead and has become the firstborn of those who have fallen asleep.
അതിന്റെ 23-ാം വാക്യം, ഓരോരുത്തനും തന്താന്റെ നിരയിലത്രേ ആദ്യഫലം ക്രിസ്തു.
But each one in his own order, Christ the first fruits. Verse 23.
അതുകൊണ്ട് മരിച്ചവരിൽ നിന്ന് ആദ്യജാതനായി തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടു കൂടെ ഉയർത്തെഴുന്നേറ്റ വ്യക്തിയാണ് യേശുക്രിസ്തു എന്ന് നമുക്ക് വചനത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും.
So from the scriptures we can understand that Jesus Christ was the first person who rose again from the dead with the glorious body.
അതുകൊണ്ട് അങ്ങനെയുള്ള പരാമർശത്തിൽ സമയത്തിൽ ഒന്നാമൻ എന്നുള്ള നിലയിൽ നമുക്ക് ആദ്യജാതൻ എന്നുള്ള പദത്തെ കാണാനായിട്ട് സാധിക്കും.
So in those references we can consider the meaning to be first in time.
നേരം കൊലോസ്യലേഖനം 1:15 എടുത്തിട്ടാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്, അതും സമയത്തിൽ ഒന്നാമൻ എന്നുള്ള നിലയിലാണ്. അതുകൊണ്ട് ആദ്യം പുത്രനെ പിതാവ് സൃഷ്ടിച്ചു എന്നുള്ള നിലയിൽ അവർ വ്യാഖ്യാനിക്കുന്നു.
And the Jehovah's Witness, they take this meaning for Colossians 1:15 and argue that he was created first.
Nal Greek bhashayil aa prototokos ennulla padam nam padikkumbol aa padathinu sthanathil onnaman ennum aashayam undu. Aa aashayam aanu Colossians lehanam 1:15 baadhagamayirikkunnu.
And the meaning of prototokos that we'll see in Greek, which is first in position, is the meaning that is implied there.
Namukkariyam aa aashayam undu ennulladhinu namukku palaya niyamathil ninnu oru telivu njan chundi kanikkuvanayittu aagrahikkunnu.
And to show that the proof from the Old Testament for that same meaning from the Old Testament,
avade sangirthanam 89 inde
in Psalm 89
27th vakyam
verse 27
avade nammal vaayikkunu, njan avane aadyajadanum bhurajakanmaril shreshthanumaakum.
Also I will make him my firstborn, the highest of the kings of the earth.
ഞാൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായല്ലോ, പഴയ നിയമ കവിതകളുടെ ഒരു പ്രത്യേകതയാണ് പാരലലിസം എന്നുള്ളത്.
And the Old Testament, the speciality of the Old Testament poems is their parallelism.
ഒരു ആശയം ഒന്നാമത്തെ വരിയിൽ പറഞ്ഞിട്ട് അതേ കാര്യം മറ്റ് വാക്കുകൾ ഉപയോഗിച്ച്, മറ്റ് സാദൃശ്യങ്ങൾ ഉപയോഗിച്ച് അടുത്ത വരിയിൽ പരാമർശിക്കുന്ന ഒരു രീതി.
An idea will be conveyed in the first line and the same idea or the same meaning will be conveyed in the following line using different words or usages.
27-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഞാൻ അവനെ ആദ്യജാതനാക്കും.
And we see there that I will make him my firstborn.
എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം അടുത്ത വരിയിലുണ്ട്, ഭൂരാജാക്കന്മാരിൽ ശ്രേഷ്ഠനാക്കും.
That's the meaning of that is there in the next line, the highest of the kings of the earth.
നേരം ആദ്യജാതൻ എന്നുള്ള പദത്തിന് സ്ഥാനത്തിൽ ഒന്നാമൻ എന്നുള്ള ആശയമുണ്ട് എന്നുള്ളത് ഈ 27-ാം വാക്യം വ്യക്തമായിട്ട് നമ്മെ ഓർപ്പിക്കുന്നു.
So this word firstborn has the meaning positionally first we see from this verse which we read in Psalm 89.
നമ്മൾ വചനത്തെ വചനം കൊണ്ട് വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് ഈ ആശയം വ്യക്തമായിട്ട് ഗ്രഹിക്കാനായിട്ട് സാധിക്കും.
And when we explain the scripture using scripture we can understand it more.
രണ്ടാമത് അവർ ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് ഏകജാതൻ എന്നുള്ള പദം.
And the second argument which they use is the only begotten.
നമ്മളാ പുതിയ നിയമത്തിൽ പല ഭാഗങ്ങളിലും യേശുക്രിസ്തുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്ന ഒരു വിശേഷണമാണ് ഏകജാതനായ പുത്രൻ.
And in many of the portions the reference we can see used for the Lord as the only begotten.
യോഹന്നാൻ 1:14
in John 1:14
വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു.
And the word became flesh and dwelt among us and we beheld his glory, the glory as of the only begotten of the Father, full of grace and truth.
യോഹന്നാൻ 1:18
in John 1:18
ദൈവത്തെ ആരും ഒരുനാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു.
In John 1:18 we see that no man has seen God at any time, the only begotten son who is in the bosom of the Father, he has declared him.
അടുത്ത വാക്യം നമുക്ക് വളരെ പരിചയമുള്ളതാണ്, യോഹന്നാൻ 3:16 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും.
And the third verse we see in John chapter 3:16 that whosoever believes in his only begotten son.
And the 18th vakiyam putranil vishwasikkunavane nyayavidhiyilla vishwasikkathavane devathinte ekajathanaya putrante naamathil vishwasikkayagayal nyayavidhi vannu kazhinjirikkunu.
And we see that he who believes in him is not condemned, but he who does not believe is condemned already because he have not believed in the name of the only begotten son of God.
1 യോഹന്നാൻ 4:9 വാക്യം
in 1 John 4:9
ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി.
And in this the love of God was manifested toward us that God has sent us his only begotten son into the world.
Navi vaicha bhagangalilokke yesu kristuvine visheshippichirikkunna oru visheshanamaanu ega jadanaya putran.
And in these versions which we read we see a definition given to the Lord as only begotten son.
Nare ee padam eduthukonde Jehova sakshigal avarude durupadesham aa bhagathe inject cheyyukayan.
And so the Jehovah's witness take this usage of this word and they inject their false doctrine into it.
Adyam devam srishti parambichappol adyam putrane srishtichu.
And so when God started the creation, first he created his son.
Nattu putran baaki ella srishtichu.
And then the son created everything else.
Adu kondu putran ekajadanaya putranaan.
And so the son is the only begotten son.
Nammal padanam padichodikkumbol aa ekajadan ennulladinu upayogichirikkunna greek padam monogenes ennulla padamaanu.
And we see that the greek word used for this only begotten is monogenes.
Monogenes ennulla aa പദം നാം പരിശോധിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്നുള്ളത് നിസ്തുല്യനായ വ്യക്തി എന്നുള്ളതാണ്.
And the meaning of this monogenes is unique or the only one.
മറ്റാരുമായി താരതമ്യം ചെയ്യാൻ കഴിയാത്ത വ്യക്തിത്വം എന്നുള്ള ആശയമാണ് ഗ്രീക്ക് ഭാഷയിൽ മോനോഗനേസ് എന്നുള്ള പദത്തിന്റെ അർത്ഥം.
And cannot be compared to anyone else. That is the meaning that is in the original Greek language.
ആ ആശയത്തിലാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കണ്ട ഭാഗങ്ങളെല്ലാം തന്നെ യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ്. ആ ഭാഗങ്ങളിലൊക്കെ യേശു ക്രിസ്തുവിനെ ഏകജാതനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്.
And so it is with that meaning that which John the Apostle has written all these verses.
നേരം ആ ആശയം അങ്ങനെ ഉണ്ടെന്ന് നമുക്ക് പുതിയ നിയമത്തിൽ നിന്ന് തന്നെ മറ്റൊരു ഭാഗത്തിൽ നിന്ന് തന്നെ തെളിയിക്കാനായിട്ട് കഴിയും.
And so we can prove that meaning is there from the New Testament itself, from another portion.
അതിനു മുമ്പ് നമുക്ക് ജസ്റ്റ് പഴയ നിയമത്തിലെ ഒരു ഭാഗം ഒന്ന് വായിക്കാം.
And before that shall we read a portion from the Old Testament.
ഉൽപ്പത്തി പുസ്തകം 22
and Genesis chapter 22
അതിന്റെ 1-2 വാക്യങ്ങൾ
verses 1 and 2
അവിടെ നാം വായിക്കുന്നത് ദൈവം അബ്രഹാമിനെ വിളിച്ചു ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക.
In verse 2 of Genesis 22 we read, then God said to Abraham, take now your only son Isaac whom you love and go to the land of Moriah and offer him there as a burnt offering.
നമുക്കറിയാം ദൈവം കാര്യങ്ങൾ അറിയിക്കുമ്പോൾ വെളിപ്പെടുത്തുമ്പോൾ വളരെ വ്യക്തതയോടെ അറിയിക്കുന്ന ദൈവമാണ്.
And we see that when God reveals certain things, he reveals it with clarity.
ഇവിടെ അബ്രഹാമിനോട് പറയുന്നത് നീ നിന്റെ ഏകജാതനായ നീ നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ എന്നാണ്.
And there he says that take now your only son Isaac whom you love.
നിന്റെ മകനെ കൊണ്ട് യാഗം കഴിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രയാസവും കൂടാതെ ഇസ്മായിൽ ഇസ്മായേലിനെ കൊണ്ടുപോയി യാഗം കഴിക്കുമായിരുന്നു.
And if God had said take your son and offer him, then easily he could have taken Ishmael and offered him.
എന്നാൽ അവിടെ ഓർപ്പിക്കുന്നത് നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ.
And there he says your son, your only son Isaac.
അബ്രഹാമിന്റെ ഏകജാതനാണോ ഇസഹാക്ക്?
Is Isaac Abraham's only son or only begotten son?
നമുക്കറിയാം അബ്രഹാമിന് ഇസ്ഹാക്ക് ജനിക്കുന്നതിന് മുമ്പ് ജനിച്ച ഇസ്മായേൽ ഉണ്ട്.
And we know that Ishmael was born before Isaac from Abraham.
എന്നാൽ അബ്രഹാമിനെ സംബന്ധിച്ച് ഒരു യുണീക് പേഴ്സണാലിറ്റിയാണ് തന്റെ മകനായ ഇസ്ഹാക്ക്.
But as far as Abraham is concerned, his son Isaac is the unique personality.
എബ്രായർക്ക് എഴുതിയ ലേഖനം
in the book of Hebrews
11th adhyayam
verse 11
adinte 18th vakyam
and verse 18
avada nammal vaikkunnad ingeneyana
they were read
17 18 vishwasathal abraham than parikshikkappettappol ishaakine yaagam arpichu ishaakil ninnu janikkunnavar ninte santathi ennu vilikkappeduma naralappaadu labhichu vaagdathangale kai kondavan tande eegajaadane arpichu
verse 17 by faith abraham when he was tested offered up isaac and whom and he who had received the promises offered up his only begotten son.
Abraham tande egajadane arpichu.
Abraham offered up his only begotten son.
Avade aa egajadane ennallo upayogichirikkunna greek padam nammal munpe യോഹന്നാന്റെ സുവിശേഷത്തിലും ലേഖനത്തിലും കണ്ട അതേ പദം തന്നെയാണ് മോനോ ഗനേസ് എന്നുള്ള പദമാണ്.
And the word that is used there for the only begotten in Hebrews is the same word which we referred earlier which is monogenes.
മോനോഗനേസ് എന്നുള്ള പദത്തിന്റെ അർത്ഥം the unique personality, നിസ്തുല്യനായ വ്യക്തി എന്നുള്ളതാണ്.
And that refers to the unique personality.
ഇവിടെ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം വാഗ്ദത്ത സന്തതി ദൈവം പ്രത്യേകമായി അരുളി ചെയ്ത ദൈവത്തിന്റെ നിയമം അനുസരിച്ച് ദൈവം നൽകിയ വാഗ്ദത്ത സന്തതിയാണ് ഈ ഏകജാതനായ ഇസ്ഹാക്ക്.
And as far as Abraham was concerned, he was the only begotten son in regards to the promise which God had given to Abraham.
അല്ല ഏകജാതൻ എന്ന് പറഞ്ഞാൽ ആദ്യം സൃഷ്ടിച്ചവൻ അല്ലെങ്കിൽ ആദ്യം ജനിപ്പിച്ചവൻ എന്നുള്ള ആശയത്തിലല്ല എന്നുള്ളത് ഈ രണ്ട് ഭാഗങ്ങൾ പഴയ നിയമത്തിൽ എബ്രായ ഭാഷയിലെ ഉപയോഗവും പുതിയ നിയമത്തിൽ എബ്രായ ലേഖനത്തിലെ ഉപയോഗവും പരിശോധിക്കുമ്പോൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
And we see that this only begotten doesn't refer to being the firstborn in regards to both the portions which we meditated from the Old and New Testaments.
അല്ല വളരെ വ്യക്തമായി ഈ അവര് കൊണ്ടുവരുന്ന അവരുടെ ആശയം എന്നുള്ള നിലയിൽ അവർ അവതരിപ്പിക്കുന്ന മറ്റൊരു ഭാഗം യോഹന്നാൻ 1:1 വാക്യമാണ്.
And to convey their meaning more to convey their false doctrine more clearly the verse that they bring about often is John 1:1.
അവർ ഗ്രീക്ക് ഭാഷയിൽ നിന്നുള്ള ഒരു നിയമം എന്നുള്ള നിലയിൽ തന്നെ അവർ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഭാഗമാണ് യോഹന്നാൻ 1:1.
And John 1:1 they try to interpret as though according to the interpretational rules of the Greek language.
ആദിയിൽ വചനം ഉണ്ടായിരുന്നു.
In the beginning was the word.
വചനം ദൈവത്തോടുകൂടി ആയിരുന്നു.
And the word was God.
വചനം ദൈവമായിരുന്നു.
And the word was God.
അതിന്റെ മൂന്നാം ഭാഗം,
the third part of that,
വചനം ദൈവമായിരുന്നു.
Word was God.
യഹോവ സാക്ഷികളുടെ ബൈബിളിൽ
in the Bible of the Jehovah's Witness
അവര് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്,
they have translated
വചനം ഒരു ദൈവമായിരുന്നു.
And they have mistranslated in this manner, the word was a God.
English Bible il the word was a not a small g o d enna.
And they have written in the English version as the word was a and God with a small g.
നമുക്കറിയാം നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ ദൈവം എന്ന് എഴുതുമ്പോൾ ക്യാപിറ്റൽ ജി ആണ് എപ്പോഴും ഉപയോഗിക്കുന്നത്.
And we know that whenever we write God in English, we write it with a capital G.
യഹോവ സാക്ഷികളുടെ ബൈബിളിൽ യേശുക്രിസ്തുവിനെ ദൈവമെന്ന് വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഭാഗങ്ങൾ, നമ്മൾ ഉദ്ധരിച്ച ഭാഗങ്ങളൊക്കെ, അവര് അത് യേശുക്രിസ്തുവിനെയാണെന്ന് അവർക്ക് ബോധ്യമുള്ള ഭാഗങ്ങളിൽ അവര് സ്മോൾ ജി ആണ് God എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്നു.
And in these references which we meditated earlier where they consider about the Lord Jesus Christ to put forth their view, they have used a small letter G when referring to God there.
അതിനെ അവര് പറയുന്ന കാരണമുണ്ട്.
And they lay out certain arguments for that.
സാധാരണ ഗ്രീക്ക് ഭാഷയുടെ നിയമം അനുസരിച്ച്,
according to the rules of the Greek language,
ദൈവം തയോസ് എന്നുള്ള ഗ്രീക്ക് പദത്തിന്റെ മുമ്പാകെ എപ്പോഴും ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആവശ്യമാണ്.
And there is always a definite article before the Greek Greek word for God, which is theos.
നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയിൽ നമുക്ക് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉണ്ട്, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉണ്ട്.
And in English we have the definite article as well as the indefinite article.
ഒരു 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 noun ഒരു വൗവലിൽ ആരംഭിക്കുമ്പോൾ നമ്മൾ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കാറുണ്ട്.
And a noun when it starts with a vowel we start with a or an an.
അത് ഒരു അത് പിന്നെ അതുപോലെ തന്നെ മറ്റ് noun definite അല്ലാത്ത സന്ദർഭങ്ങളിൽ നമ്മൾ എ ഉപയോഗിക്കാറുണ്ട്.
And when the noun is not definite we also use an a.
എന്നാൽ നമുക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ അല്ലെങ്കിൽ ദി എന്നുള്ള ആ വാക്ക് നാം ഉപയോഗിക്കാറുണ്ട്.
ബട്ട് ഇൻ ദി ഇംഗ്ലീഷ് ലാംഗ്വേജ് വി യൂസ് ദി ഡെഫിനിറ്റ് ആർട്ടിക്കിൾ വിച്ച് ഈസ് ദ.
ഗ്രീക്ക് ഭാഷയിൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇല്ല.
In the Greek language there is no indefinite article.
Greek bhashayil namukku definite article mathrame ullu.
And in the Greek language only the definite article is present.
There definite article illatha sthalangalil nammal translate cheyumbol English bhashayude bhangi varunnathinu English bhashayude niyamam anusarichu nammal a allengil an cherkkarund.
And wherever these definite articles are not present, for the literary beauty of that, when translating in English we add this a or the.
Normally Greek bhashayude niyamam anusarichu theos devam ennulladinte munpil definite article must aayittu vendathaan.
And according to the Greek language, before the theos, in the Greek language that definite article should be present.
യോഹന്നാൻ ഒന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ,
but in John chapter 1 and verse 1,
ആ മൂന്നാം ഭാഗത്തെ,
in the third portion,
വചനം ദൈവമായിരുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റിൽ,
and the statement where word was God,
theos എന്നുള്ള പദത്തിന്റെ മുമ്പാകെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇല്ല.
And there is no definite article before that word which is referred which is the theos.
യഹോവ സാക്ഷികൾ പറയുന്നത് പിതാവായ ദൈവത്തിന് പുത്രൻ തുല്യൻ അല്ലാത്തത് കൊണ്ടാണ് ദൈവാത്മാവ് അവിടെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കാതിരുന്നത്.
And because the son is not equal with God the Father, that is why the Holy Spirit has not led to use this article.
ഒരു ഇൻഫീരിയർ ഡിയറ്റി ആയതുകൊണ്ട്, ഒരു കുട്ടി ദൈവമായതുകൊണ്ടാണ് അവിടെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കാതിരുന്നത് എന്നാണ് അവര് വാദിക്കുന്നത്.
And they argue that the definite article is not used there because Jesus Christ is inferior to God the Father. He is just a smaller God.
അതുകൊണ്ട് അവർ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് വചനം ഒരു ദൈവമായിരുന്നു.
And so they have translated word was a God.
നേരം യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ നിഷേധത്തിന് വളരെ ശക്തമായി അവരുപയോഗിക്കുന്ന ഒരു ഒരു വാക്യമാണ് യോഹന്നാൻ ഒന്നിന്റെ ഒന്ന്.
And so this is a very strong argument and a verse which they used to deny the divinity of the Lord Jesus Christ.
അത് അവര് കൊണ്ടുവരുന്ന ആർഗ്യുമെന്റ് ആണെങ്കിലും ഗ്രീക്ക് ഭാഷയുടെ വ്യാകരണ നിയമം ശരിയായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവർ ആ ആർഗ്യുമെന്റ് കൊണ്ടുവരുന്നത്.
And they bring that argument forward because they do not comprehend the interpretation or grammatical rules of the Greek language.
നമ്മൾ സാധാരണഗതിയിൽ is അല്ലെങ്കിൽ was will be copulative verb equal signൽ work വരുന്ന ഒരു ക്രിയ ഉണ്ടെങ്കിൽ അതിന്റെ രണ്ട് ഭാഗങ്ങളിൽ, സബ്ജക്റ്റിന്റെ ഭാഗത്തും കോംപ്ലിമെന്റിന്റെ ഭാഗത്തും സബ്ജക്റ്റിന് ഉപയോഗിക്കുന്ന അതേ പദം ഉപയോഗിക്കേണ്ടതാണ്.
And we have to use the same words on both the sides when we use compulsive phrases like is, was and will be.
ഞാൻ ജോൺസൺ ആണ്.
I am Johnson.
So I is equal to Johnson.
So that means that I is equal to Johnson.
അന്നേരം I എന്നുള്ളതും Johnson എന്നുള്ളതും.
And so that I and that Johnson,
he is the translator.
And he is or he is the translator.
He എന്നുള്ളതും translator എന്നുള്ളതും.
And he and the translator,
അത് ഒരേ രൂപത്തിൽ ഉപയോഗിക്കേണ്ട പദങ്ങളാണ്.
And those are words which should be used in the same form.
അത് ഗ്രീക്ക് ഭാഷയിൽ നമ്മൾ സബ്ജക്റ്റിന് ഒരു ഫോം ഉണ്ട്.
And the Greek language there is a form for the subject.
അപ്പോൾ നമ്മൾ മലയാളത്തിൽ തന്നെ ജോൺസൺ പുസ്തകം മേടിച്ചു.
And for example in Malayalam we are saying that Johnson brought the book.
ഈ പുസ്തകം ജോൺസന്റേതാണ്.
This book is Johnson's.
Of Johnson, ജോൺസന്റെ.
Johnson's book, yeah.
ഞാൻ ജോൺസനെ കണ്ടു.
I saw Johnson.
അവിടെ ജോൺസൺ object and a direct object.
And so there the word Johnson is the direct object.
This book is for Johnson.
ee pustakam Johnson vendiyana.
For Johnson ad indirect object aanu.
And this for Johnson is the indirect object.
Johnson ennulla padamaanu.
And the word is Johnson.
In English is subject inde nammal Johnson ennu upayogikkunnu.
And for the subject in English we use as Johnson.
Direct object inde Johnson ennu upayogikkunnu.
And for the direct object also we refer to it as Johnson.
To describe something nammal of Johnson
and to describe it we use the word of Johnson.
For indirect object in for Johnson ennu upayogikkunnu.
And for indirectly referring we call it as for Johnson.
Johnson evada pogunu?
Johnson where are you going?
Nammal Johnson ennu address cheyyunnathinu nammal oru neetam illa Johnson ennu neeti upayogikkunnu.
And so we elongate our pronunciation when we call Johnson, where are you going?
But in English il same spelling aanu upayogikkunnathu.
But in English the same spelling is used.
ഗ്രീക്ക് ഭാഷയിൽ
ബട്ട് ഇൻ ദ ഗ്രീക്ക് ലാംഗ്വേജ്
ആ ജോൺസൺ എന്നുള്ള പദത്തോട് ചേർന്ന്
along with that word Johnson
അതിന്റെ അവസാനത്തെ ഒന്ന് രണ്ട് അക്ഷരം മാറിക്കൊണ്ടിരിക്കും.
And the last letters of that word will keep changing.
സബ്ജക്റ്റിന് ഒരു എൻഡിങ്
for if it is referred to as a subject it will have a particular ending word.
Indirect objectin മറ്റൊരു എൻഡിങ്.
And if it is an indirect it will be having a different letter in the end of the word.
Direct object in matter ending.
Direct object will have a different ending letter.
Adinte avasanam kandal namak ariyam adu subject aano object aano describing something aano nokke.
And when we see the end letter we can understand it is a subject or an object or describing something.
Neram equal signil is allengil was aa nilayil oru verb upayogikkumbol rendu sidilum verunna ore roopathilana.
And when we use is or was as a verb we see that on both sides of that the equal form.
Yan Johnson aanu.
I am Johnson.
Yan ennulladum Johnson ennulladum same aanu.
So I and the Johnson are referring to the same thing.
Angane oru statement varumbol.
So when a statement comes in that manner.
Greek bhashayude neemam anusarichu.
According to the grammatical rules of the Greek language.
A subjectinu maatrame article kodukeyullu.
And only that subject will be given an article.
Aa complement aayittu varuna bhagathu avade nominative case aanu varunnathengilum avade article upayogikkan paadilla ennulladana neemam.
And the complementary word we see that the rule says that you should not use an article.
ഇവിടെ ഒന്ന് ഒന്നിന്റെ ഒന്ന് നമ്മൾ വായിക്കുമ്പോൾ
when we read 1 verse 1
ഇവിടെ എഴുത്തുകാരൻ പറയുന്ന ആരെക്കുറിച്ചാ?
Who does the writer refer to here?
വചനത്തെക്കുറിച്ചാ.
It talks about the word.
വചനം ആദിയിൽ ഉണ്ടായിരുന്നു.
A word was in the beginning.
അടുത്ത ഭാഗം
the second next portion.
വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു.
Word was with God.
മൂന്നാമത്തെ ഭാഗം
third portion.
വചനം ദൈവമായിരുന്നു.
Word was God.
ഇനി 14-ാം വാക്യത്തിൽ വരുമ്പോൾ
when we come to verse 14
വചനം ജഡമായി തീർന്നു.
Word became flesh.
നമ്മൾ ഈ ഭാഗത്തെല്ലാം സബ്ജക്റ്റ് എന്ന് പറയുന്നത് വചനമാണ്, ലോഗോസ് ആണ്.
And the logos the word is the subject in all these portions.
നമ്മൾ മൂന്നാമത്തെ ഭാഗത്ത് വചനം ദൈവമായിരുന്നു.
And in the third portion we see the word was God.
നമ്മൾ ഗ്രീക്ക് ഭാഷയിൽ വചനം എന്നുള്ളത് നോമിനേറ്റീവ് കേസ് ആണ്, സബ്ജക്റ്റിന് ഉപയോഗിക്കുന്ന സെയിം കേസ് ആണ്. ദൈവം എന്നുള്ളതും ആ സെയിം case
and we see that the word and the God we see that is the same case which is used in the Greek language.
The Greek bhashayude neemam anusarichu subject edayittu varuno aa subjectinu maatram article kodukkuka mette padam ini adinu Greek inde neemam anusarichu normally article kodukkendathaanengilum article avade ozhivaakkuka ennulladana vyakarana neemam.
And the rules of grammar state that if that word needs to be given the if it is a subject it cannot be given the article before it.
നമുക്ക് ഇംഗ്ലീഷിൽ ഒരു ക്രമമുണ്ട്.
And in the English language in grammar there is an order.
ആദ്യ സബ്ജക്റ്റ്,
firstly the subject,
അത് കഴിഞ്ഞ് വെർബ്,
then the verb,
അത് കഴിഞ്ഞ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് ഒബ്ജക്റ്റ്.
And next is indirect object or the direct object.
Indirect object വരികയാണെങ്കിൽ indirect object കഴിഞ്ഞ് പിന്നെ direct object.
And if indirect object is coming after the indirect object it should be the direct object.
ഗ്രീക്ക് ഭാഷയിൽ ആ ഒരു ക്രമം ആവശ്യമില്ല.
And in the Greek language there is no such order.
നമുക്ക് സബ്ജക്റ്റ് വേണമെങ്കിൽ ആദ്യം പറയാം.
We can either say the subject in the beginning.
ക്രിയ വേണമെങ്കിൽ ആദ്യം ചേർക്കാം.
And the verb we can say in the beginning.
ഡയറക്റ്റ് ഒബ്ജക്റ്റ് വേണമെങ്കിൽ ആദ്യം ചേർക്കാം.
And we can have the direct object in the beginning.
അതിന്റെ കേസ് എൻഡിങ് നോക്കിയാണ് അത് നോക്കുന്നവർക്ക് അറിയാം ഏതാണ് സബ്ജക്റ്റ്, ഏതാണ് ഒബ്ജക്റ്റ്, ഏതാണ് വെർബ് എന്ന്.
And looking at the end we can see that which is the subject, which is the object and which is the verb.
അതുകൊണ്ട് വചനം ദൈവമായിരുന്നു എന്ന് യോഹന്നാന് വ്യക്തമായിട്ട് രേഖപ്പെടുത്തണമെങ്കിൽ ഗ്രീക്ക് ഭാഷയുടെ നിയമം അനുസരിച്ച് വചനത്തിന്റെ മുമ്പിൽ ആർട്ടിക്കിൾ ചേർക്കണം, ദൈവത്തിന്റെ മുമ്പിൽ ആർട്ടിക്കിൾ ചേർക്കാൻ പാടില്ല.
And so according to when John was intending that meaning that the word was God, he has to have, according to the rules of the Greek language, he had to put an article before the word word and no article before God.
അല്ലാതെ യേശുക്രിസ്തു കുട്ടി ദൈവമായതുകൊണ്ടല്ല യോഹന്നാൻ ആർട്ടിക്കിൾ അവിടെ ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് ഒഴിവാക്കിയത്.
And not because God the Lord Jesus Christ was a smaller God that he avoided the article before the word God.
ഇനിയിപ്പോ അവര് ആർഗ്യുമെന്റിന് വേണ്ടി അവര് പറയുന്ന ഒന്ന് സമ്മതിച്ചു കൊടുത്താൽ,
and say for example you accept their argument,
article illathadukond kutti devamaanengil,
and if the because of the lack of the article he is a smaller god,
nammal avarodu chodikka aaram vakyathile devamaara,
and then we can ask them who is the god in verse 6. Then
devam aichittu oru manushan vannu avanu yohannan ennu por,
and there was a man sent from God whose name was John.
അവിടെ ദൈവം എന്നുള്ള പദത്തിന്റെ മുമ്പിലും ആർട്ടിക്കിൾ ഇല്ല.
And there is no article there before the word God.
നമുക്കറിയാം, അത് വായിക്കുമ്പോൾ പിതാവായ ദൈവം അയച്ചിട്ട് വന്ന മനുഷ്യനാണ് യോഹന്നാൻ.
And there we know that it is the God the Father who sent this John.
യഹോവ സാക്ഷികൾ വേണമെങ്കിൽ പറയാം അത് പുത്രനാന്ന് പറയും.
And the Jehovah's Witness, to win their argument, they can say that it is the Son, the Lord Jesus Christ.
അവിടെ നമുക്ക് വാദിച്ച് ജയിക്കാനൊക്കത്തില്ല.
And then we cannot argue and win with them.
12th വാക്യം.
Verse 12.
അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു.
But as many as received him, to them he gave the right to become the children of God.
ദൈവമക്കൾ.
Children of God.
ഏത് ദൈവം?
No article there, so which God?
അവിടെയും ആർട്ടിക്കിൾ ഇല്ല.
And there also the article is not there.
എന്നാൽ ഏത് ദൈവം?
So which God?
നമുക്കറിയാം അത് പിതാവിനെ കുറിച്ചുള്ള പരാമർശമാണ്.
And there we know that it is mentioned about God the Father.
അവിടെയും വേണമെങ്കിൽ അവർ വാദിക്കും അതും പുത്രനാണ്.
And there also they can argue that it is the Son which is referred there.
13th വാക്യം.
Verse 13.
അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്.
Who were born not of blood, nor of the will of the flesh, nor of the will of man, but of God.
പിതാവായ ദൈവമാണ്.
And that is also God the Father.
അതിന്റെ മുമ്പിലും ആർട്ടിക്കിൾ ഇല്ല.
There is no article before that God also.
വേണമെങ്കിൽ അവരും വാദിക്കും അതും പുത്രനാണ്.
And they can also argue that that is also the Son.
അത് വേണമെങ്കിൽ അങ്ങ് സമ്മതിച്ചു കൊടുക്കുക.
For argument's sake, we accept that.
പക്ഷേ 18th വാക്യമോ?
But what about verse 18?
ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു.
No one has seen God at any time. The only begotten Son who is in the bosom of the Father, he has declared him.
ആ വാക്യത്തിലും തിയോസിന്റെ മുമ്പാകെ ആർട്ടിക്കിൾ ഇല്ല.
And there also in that word theos which is referring God, there is no article before it.
ഇപ്പോ 6th വാക്യത്തിലും 12th വാക്യത്തിലും 13th വാക്യത്തിലും രക്ഷപ്പെടാനായിട്ട് അത് പുത്രനാണെന്ന് വേണമെങ്കിൽ അവർക്ക് പറയാം.
And to escape with their argument, they can accept that it is the Lord, they can say that it is the Lord Jesus Christ in verses 6, 12 and 13. പക്ഷേ
18th വാക്യത്തിൽ ഒരു നിലയിൽ അവർക്ക് അത് പറയാനൊക്കത്തില്ല.
But they cannot escape from it in verse 18.
കാരണം ആ വാക്യം വളരെ ക്ലിയറാ.
Because that verse is very clear.
ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല.
No one has seen God at any time.
പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ ദൈവത്തെ പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു.
The only begotten Son who is in the bosom of the Father, he has declared him.
അതുകൊണ്ട് ഇപ്പം യോഹന്നാൻ 1:1 ഒരു ആർഗ്യുമെന്റ് ആയിട്ട് എടുത്തുകൊണ്ട് യഹോവ സാക്ഷികൾ വന്നാൽ,
and so if the Jehovah's Witness come with John at 1:1 as an argument,
1:1 വിശദീകരിക്കണമെങ്കിൽ അല്പം ഗ്രീക്ക് ഗ്രാമർ ഒക്കെ അറിഞ്ഞിരുന്നെങ്കിലേ ഒക്കത്തുള്ളൂ.
And you have to learn a little bit of the Greek grammar to understand or decipher this verse 1.
പക്ഷേ ഒരു ഗ്രാമറും അറിയാതെ നമുക്ക് 6th വാക്യവും 12th വാക്യവും 13th വാക്യവും 18th വാക്യവും ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെയും ദൈവം എന്നുള്ള പദത്തിന്റെ മുമ്പാകെ ആർട്ടിക്കിൾ ഇല്ല. 18th വാക്യം വ്യക്തമാക്കുന്നു, അവിടെ ദൈവം പിതാവിനെ കാണിക്കുന്നു, അതുകൊണ്ട് പിതാവും കുട്ടി ദൈവമാണോ എന്ന് അവരോട് നമുക്ക് തിരിച്ചു ചോദിക്കാം.
And so we can ask them that in pointing to verses 6, 12, 13 and then verse 18, saying that the definite article is not there in before any of these, and in verse 18, so what does that refer to? Is it a smaller God?
യഹോവ സാക്ഷികൾ സാധാരണ കൊണ്ടുവരുന്ന ചില വാദഗതികളാണ് നാം പരിശോധിച്ചത്.
And so we were examining some of the common arguments with the Jehovah's Witness race.
ആദ്യം നാം ചിന്തിച്ചു, നീ എന്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചു. ജനിപ്പിച്ചിരിക്കുന്നു.
And first we meditated that you are my son, today I have begotten you.
ആ ഭാഗത്തിന്റെ വിശദീകരണം നാം കാണുകയുണ്ടായി.
We saw the explanation for that portion.
കർത്താവായ യേശുക്രിസ്തുവിനെ ആദ്യജാതൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന ഭാഗം അവർ കൊണ്ടുവരാറുണ്ട്.
And they also bring the portion where the Lord Jesus Christ is referred to as the firstborn.
ഏകജാതൻ എന്നുള്ള ഭാഗം അവർ കൊണ്ടുവരാറുണ്ട്.
They also bring the term the only begotten.
യോഹന്നാൻ 1:1 അവർ കൊണ്ടുവരാറുണ്ട്.
And John 1:1 also they raise.
ഈ ഭാഗങ്ങൾ നമ്മൾ ശരിയായ നിലയിൽ വിശദീകരിക്കുവാനായിട്ട് നാം മനസ്സിലാക്കിയിരിക്കണം. ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കണം.
And so these portions we should clearly have a definite understanding, and may the Lord's Spirit help us for that.
രണ്ടാമത് ഞാൻ യേശുക്രിസ്തുവിന്റെ ദൈവത്വം എന്നുള്ള വിഷയം കഴിഞ്ഞാൽ മറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യേശുക്രിസ്തു രക്ഷിതാവാണ് എന്നുള്ളതാണ്.
And the next topic after the divinity of God is the savior, the Lord Jesus Christ, our savior.
രക്ഷ എന്നുള്ള വിഷയം നാം പിന്നീട് ചിന്തിക്കുന്നതുകൊണ്ട് കൂടുതൽ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല.
And the word salvation, we will meditate deeply later on, so I'll not go into that.
നമുക്കറിയാം യേശുക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷം ദൂതന്മാർ അന്നത്തെ സാധാരണക്കാരിൽ സാധാരണക്കാരോട് അറിയിച്ച സന്ദേശം നമുക്കറിയാം.
And we know that the good news, the news which the angels gave at the birth of our Lord Jesus Christ.
ലൂക്കോസ് രണ്ടാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ.
Luke chapter 2 verse 10 and 11.
ഭയപ്പെടേണ്ട, സർവ്വജനത്തിന് ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം, ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു.
Do not be afraid, for behold I will bring you good tidings of great joy which will be to all people, for there is born to you this day in the city of David a savior who is Christ the Lord.
തീത്തോസ് 2:13 നമ്മൾ വായിക്കുന്നത് അവിടുന്ന് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമെന്നാണ്.
And in Titus 2:3 we see that he is our great God.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി വിശേഷിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അവിടുന്ന് നമ്മുടെ രക്ഷകനാണ് എന്നുള്ളത്.
And clearly the word of God has defined our Lord Jesus Christ as our savior.
ആ രക്ഷകൻ എന്നുള്ള കാര്യം നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്ന ഒരു സത്യമാണ് അവിടുന്ന് ഏക രക്ഷിതാവാണ് എന്നുള്ളത്.
And when we meditate upon the truth that he is the savior, the word all the scripture also reminds us that he is the only savior.
യോഹന്നാൻ 14-ൽ അതിന്റെ 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് യേശുക്രിസ്തുവിന്റെ വാക്കുകളാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല.
And we read in John 14:6 the Lord Jesus Christ saying that I am the way, the truth and the life, no one comes to the father except through me.
പരിശുദ്ധാത്മ ശക്തിയിൽ പത്രോസ് പറഞ്ഞത് മറ്റൊരുത്തിൽ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല എന്നാണ്.
And we see Apostle Peter saying strongly led by the spirit that there is no name under heaven in which you can be saved which is the only name of our Lord Jesus Christ.
നമ്മുടെ ചില കൺവെൻഷൻ യോഗങ്ങളിൽ,
in some of our convention meetings,
പരസ്യ യോഗങ്ങളിലൊക്കെ,
in our public meetings,
അത് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവര്,
and those who are introducing that portion or that verse,
the first statement ആയിട്ട് ഈ നാലിന്റെ അപ്പോസ്തല പ്രവൃത്തി 4:12 ഉദ്ധരിക്കാറുണ്ട്.
And they refer to Acts chapter 4:16.
മറ്റൊരുത്തിലും രക്ഷയില്ല.
There is salvation in no other.
നാം രക്ഷിക്കപ്പെടുവാൻ യേശുവിന്റെ നാമം മാത്രമേ ഉള്ളൂ.
And there is only the name of our Lord Jesus Christ to be saved.
Bible aanu uddharikkunnathu.
They are quoting the word.
Satyamaanu parayunnathu.
And they are saying the truth.
പക്ഷേ ഒരു യോഗം പബ്ലിക് ആയിട്ട് നടത്താൻ ചെല്ലുമ്പോൾ ആദ്യം ഈ വാക്യം പറഞ്ഞാൽ കേൾക്കാൻ ആരെങ്കിലും മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ മറ്റ് മതക്കാരാണെങ്കിൽ അവര് കേൾക്കാൻ നിൽക്കത്തില്ല, അവര് അവിടെ വിട്ടു പോകും.
And if there are people from other backgrounds or religion standing there, when they hear this initially, they might have a tendency to go back.
വചനത്തിൽ നിന്ന് ക്രിസ്തുവിനെ കുറിച്ച്, ദൈവത്തെ കുറിച്ച്, രക്ഷയെ കുറിച്ചൊക്കെ പറയാൻ പല ഭാഗങ്ങളുണ്ട്.
And to tell about the Lord Jesus Christ and salvation in the scriptures, there are a lot of portions.
പല വസ്തുതകൾ നമുക്ക് പറയാനായിട്ട് കഴിയും.
And many facts we can lay out.
ആ യോഗം അവസാനിക്കുമ്പോൾ അതിന്റെ ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലയിൽ മാത്രം പറയേണ്ട കാര്യമാണ് പലപ്പോഴും നമ്മുടെ പല പ്രിയപ്പെട്ടവരും ആദ്യം പറഞ്ഞ് ആൾക്കാരെ കേൾക്കാൻ നിൽക്കുന്നവരെ അകറ്റിക്കളയുന്നു.
And what should be said as the conclusion in many of our meetings is being said initially this verse Acts chapter 4:12 and they make the people go back.
അതുപോലെ തന്നെ നമ്മൾ ഈ കാര്യം പറയുമ്പോൾ, യേശുക്രിസ്തു ഏക രക്ഷകനാണ് എന്ന് പറയുമ്പോൾ വെറുതെ പറഞ്ഞ് അങ്ങ് പോകുകയല്ല വേണ്ടത്. അതിന്റെ കാരണം കൂടെ അവതരിപ്പിച്ചിട്ട് വേണം നമ്മൾ അവസാനിപ്പിക്കുവാൻ.
And when we say that Jesus Christ is the only savior, we should not just say that in passing and go away, but we need to say the arguments or the reasons for that.
യേശുക്രിസ്തു ഏക രക്ഷകൻ.
Jesus Christ the only savior.
യേശുക്രിസ്തുവിന്റെ അവകാശവാദം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ ചെല്ലുന്നില്ല എന്ന് നാം പറയുമ്പോൾ അതിന്റെ കാരണം നാം അവതരിപ്പിക്കേണ്ടത് ആവശ്യമാണ്.
When we see the claim of our Lord Jesus Christ saying that I am the way, the truth and the life, no one comes to the Father except through me, we should say the reasons behind him saying that.
കാരണം അവതരിപ്പിച്ച് നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാർക്കത് ഗ്രഹിക്കാനായിട്ട് കഴിയും, നമുക്ക് നമ്മുടെ ശുശ്രൂഷ കഴിഞ്ഞ് തിരികെ പോകാനായിട്ടും കഴിയും.
And when we lay out the reasons and say a statement, then the people will be able to comprehend it and we will be able to do our ministry in a blessed manner.
10-15 വർഷങ്ങൾക്ക് മുമ്പ് ഓമല്ലൂർ ചന്ത ജംഗ്ഷനിൽ ഒരു പരസ്യയോഗം നടക്കുകയാണ്.
And around 10-15 years back there's a public meeting held in the ഓമല്ലൂർ marketplace.
ഒരു വാൻ നിറച്ച് BBIയിലെ സ്റ്റുഡൻസ് ഉണ്ട്.
And one van full of the students at BBI.
ഒരു ടീച്ചറും ഉണ്ട്.
And there's a teacher also.
ശബരിമല സീസൺ ആണ്.
And it is a ശബരിമല സീസൺ.
ആദ്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞ്,
And first after the prayer,
പാട്ടിന് നരേഷൻ പറയാനായിട്ട് ലീഡ് ചെയ്ത ബ്രദർ ഒന്ന് രണ്ട് സെന്റൻസ് പറഞ്ഞു.
And the brother who was leading the narration for the song, he said one or two sentences.
കൃപയാൽ അത്ര ആത്മരക്ഷ എന്നുള്ള പാട്ടാണ്.
And the salvation is only through grace, that is that song.
അതിനകത്തുണ്ട് മലകൾ കയറിയാൽ കിട്ടുകയില്ല, ക്രിയകൾ നടത്തിയാൽ നേടുകയില്ല, അതിന് ഒരു നരേഷൻ പറഞ്ഞു.
And so he say in that there is a line saying that you will not accomplish it if you climb on hills or do your works.
Narration.
And so he was saying the narration.
നരേഷം പറഞ്ഞു കഴിഞ്ഞ് പാട്ട് പാടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഈ സ്റ്റുഡൻസിന്റെയും ഈ ടീമിന്റെയും ചുറ്റും അവിടെയുള്ള ഓട്ടോറിക്ഷക്കാരങ്ങ് വളഞ്ഞു.
And so as they started to sing this song, the auto drivers at that place started to surround the people who were doing this public ministry.
ഓമല്ലൂർ ജംഗ്ഷനിലെ മിക്കവാറും ഓട്ടോക്കാരൊക്കെ BJP-ക്കാരാ.
And the auto drivers in most of these junctions are from the BJP.
എന്നിട്ട് അവർ വന്നിട്ട് പറഞ്ഞു, മലകൾ കയറിയാൽ കിട്ടുകയില്ലെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, ഏത് മലയാണെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന്
പറഞ്ഞു. And they said that you said that if you climb on hills you cannot get, you first define which hill it is.
ശബരിമല സീസൺ ആണ്.
And it is a ശബരിമല time.
തുരുതുര അയ്യപ്പന്മാരുടെ വണ്ടി പൊക്കൊണ്ടിരിക്കുന്ന ആ ജംഗ്ഷൻ ആണ്.
And all the Ayyappans, they are traveling frequently in that way.
നിങ്ങൾ പറഞ്ഞിട്ട് പോയാൽ മതി, ഇത് ഏത് മലയാണ് നിങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന്.
And they told that you have to confirm which hill it is that you are referring to.
സ്റ്റുഡൻസും കൂടെ ഉണ്ടായിരുന്നത് ജേക്കബ് തോമസ് ആണ്. അവരൊക്കെ പല നിലകളിൽ പറഞ്ഞു.
And Jacob Thomas uncle was also there with them and the students said in several different manners.
പിന്നെ അവസാനം ജേക്കബ് ഇങ്ങനെ പറഞ്ഞു.
Lastly Jacob uncle told in this manner.
നിങ്ങൾ പറഞ്ഞത് ഇനി യേശുക്രിസ്തു മരിച്ച കാൽവറി മലയിൽ പോയാലും നിനക്ക് രക്ഷയില്ല.
And Jacob Thomas uncle said in this manner that even if you go on the hill on which the Lord Jesus Christ died, there also you will not receive salvation.
എന്നാ പൊക്കോളാൻ പറഞ്ഞു.
Then they said okay, you leave.
നമ്മൾ ഒരു ഒരു കാര്യം പറയുമ്പോൾ പ്രത്യേകിച്ച് ആ സാഹചര്യവും ഒക്കെ നോക്കി വേണം കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ.
And so when we present something you have to be situationally aware before doing it.
യേശുക്രിസ്തു നിസ്തുല്യ രക്ഷകനാണ്.
Jesus Christ is the only savior.
അവിടുന്ന് മാത്രമാണ് നമ്മുടെ രക്ഷകൻ.
And he is a unique and only savior.
ആ ഒരു സ്റ്റേറ്റ്മെന്റ് പബ്ലിക് ആയിട്ട് പരസ്യമായിട്ട് പറയുമ്പോൾ,
And when you convey that statement publicly,
അതിന് തെളിവായി ചില സ്റ്റേറ്റ്മെന്റും കൂടെ പറഞ്ഞു വേണം നമ്മൾ അത് അവസാനിപ്പിക്കുവാൻ.
And you have to lay out the proofs initially and then conclude that.
യേശുക്രിസ്തു പാപരഹിതനായി കന്യകയിൽ ജാതനായതുപോലെ പാപരഹിതനായി ജനിച്ച ഒരു രക്ഷിതാവിനെ ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുമോ?
And just as how the Lord Jesus Christ was born through a virgin birth in a sinless manner, can you say anyone who was born without sin?
നിങ്ങളിൽ ആരെന്നെ പാപത്തെ കുറിച്ച് ബോധം വരുത്തുമെന്ന് തന്നിൽ കുറ്റം കണ്ടുപിടിക്കുവാൻ നിരന്തരം അനുഗമിച്ചിരുന്ന സമൂഹത്തെ നോക്കി യേശുക്രിസ്തു വെല്ലുവിളിച്ചതുപോലെ വെല്ലുവിളിച്ച ഒരു രക്ഷിതാവിനെ ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുമോ?
And can anyone point out a savior who just like our Lord Jesus Christ addressing the crowd said, who of you can find sin in me?
പാപികളെ സ്നേഹിച്ച് പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ യേശു ക്രൂശിച്ചു പരിശുദ്ധനായി മരിച്ചതുപോലെ മരിച്ച ഒരു രക്ഷിതാവിനെ ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുമോ?
Can anybody point out a savior who loving his subjects died in the midst of two sinners?
മരണമേ നിന്റെ വിശമുള്ളവിടെ, പാതാളമേ നിന്റെ ജയമെവിടെ? മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് മരണത്തെ ജയിച്ച് മൂന്നാം നാളിൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഒരു രക്ഷിതാവിനെ ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുമോ?
Can anybody point out a savior who has challenged death and hates?
ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്ന, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്തോ നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങള് ചേർത്തുകൊള്ളുമെന്ന് പറഞ്ഞു പോയ ഒരു രക്ഷിതാവിനെ ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുമോ?
Can anybody point out a savior who has said that I go to prepare a place for you, and if I go and prepare, I will come again and receive you to myself?
എന്നിട്ട് നമുക്ക് ധൈര്യത്തോടെ പറയാം, ഇല്ലേ ഇല്ല.
And then we can proudly and with much courage say that no.
യേശുക്രിസ്തു ജനിച്ചതുപോലെ ജനിച്ച ഒരു രക്ഷിതാവോ?
And a savior who was born like our Lord Jesus Christ,
Yesu Christu paaparehidanai jeevichathu pole paaparehidanai jeevicha ega rakshithaavo,
and the only savior who lived a sinless life like the Lord Jesus Christ,
paavigale snehichu paavigalkku pagarakkaranai krushithanai theerna ega rakshithaavo,
and those who loved the sinners and took their place are the only savior,
maranathe jeichu uyarthirunnethu jeevikkunna ega rakshithaavo,
and the only savior who has conquered death and has resurrected,
ini varam ennu paranju poya ega rakshithaavo,
and the only savior who has promised to come back again,
avadun yesu christu mathramaano,
and that is only our Lord Jesus Christ,
avadun mathramaano paranju njan thanne valiyam satyavum jeevanum aagunu,
and it is this he himself who has said that I am the way, the truth and the life,
njan muhandaram allade aarum pidavinte adukil ethunnilla,
and no one comes to the father except through me.
Aa christuvine kurichaanu petros prasangichathu.
And it is about that Lord Jesus Christ which Peter spoke.
മറ്റൊരുത്തിൽ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല.
Nor is there salvation in any other, for there is no other name under heaven given among men by which we must be saved.
ഇത്രയും വിശദീകരിച്ച് പരസ്യസ്ഥലത്തു നിന്നോ സുവിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വരാൻ ആർക്കും കഴിയില്ല.
And if you say all these things, proclaim all these things publicly, then nobody can come against you saying that there is someone else like this.
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഏക രക്ഷിതാവാണ്.
And our Lord Jesus Christ is the only savior.
ആ ക്രിസ്തു ഒരിക്ക രക്ഷാ കാലാകാലങ്ങളിൽ അംഗീകരിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകി. ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം.
And throughout the ages God has given us this grace to accept the salvation from this savior.
ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം.
One more thing I will say and conclude.
യേശു ക്രിസ്തുവിനെ കുറിച്ച് വചനം നൽകുന്ന ചില സാക്ഷ്യങ്ങൾ.
And certain testimonies which the word of God gives about our Jesus Christ.
യോഹന്നാന്റെ സുവിശേഷം അഞ്ചാം അധ്യായം,
Gospel according to John chapter 5,
അതിന്റെ 31-ാമത്തെ വാക്യം,
and verse 31,
ഞാൻ എന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാൽ എന്റെ സാക്ഷ്യം സത്യമല്ല.
If I bear witness of myself, my witness is not true.
യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ,
in the public ministry of our Lord Jesus Christ,
യേശുക്രിസ്തു പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്,
this is a statement which our Lord Jesus Christ made.
യോഹന്നാൻ 5:31,
John chapter 5 verse 31,
ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാൽ എന്റെ സാക്ഷ്യം സത്യമല്ല.
If I bear witness of myself, my witness is not true.
യഹോവ സാക്ഷികൾ ഈ വാക്യവും എടുത്ത് ചൂണ്ടിക്കാണിക്കാറ്.
And Jehovah's Witness, they take this verse and point out as well.
ഇതെന്തൊരു സ്റ്റേറ്റ്മെന്റ് ആ പറഞ്ഞിരിക്കുന്നത്?
What statement he has referred to here?
ഞാൻ എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ,
if I say anything about myself,
എന്റെ സാക്ഷ്യം സത്യമല്ല.
My witness is not true.
യേശുക്രിസ്തു പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ?
Do you know what the meaning of what is the meaning of this?
ഞാൻ എന്നെക്കുറിച്ച് സത്യം സത്യമായി പറഞ്ഞാൽ നിങ്ങൾ അത് സത്യമായി സ്വീകരിക്കുന്നില്ല എന്നാ കർത്താവ് പറഞ്ഞു.
And the Lord Jesus Christ is saying that if I am saying the truth about myself, you are not accepting that as the truth.
അല്ല, ഞാൻ പറയുന്നത് സത്യമല്ലെന്നല്ല ആ വാക്കിന്റെ ആശയം.
It does not mean that what I am saying is not true.
ഞാൻ സത്യം സത്യമായി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സത്യമായിട്ട് സ്വീകരിക്കുന്നില്ല എന്നാ പറഞ്ഞു.
And he is saying that whatever things I am saying truly to you, you are not considering that to be the truth.
8-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം നോക്കിയേ.
Consider John 8 verse 14.
അവിടെ കർത്താവ് പറയുന്നു,
there the Lord Jesus Christ says,
ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാലും എന്റെ സാക്ഷ്യം സത്യമാകുന്നു.
And Jesus said to them, even if I bear witness of myself, my witness is true.
അങ്ങനെ പറയാൻ കാര്യം എന്താ?
What is the reason for that?
13-ാം വാക്യം
verse 13.
പരീശന്മാർ പറയുക, നീ നിന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു.
And the Pharisees said to him, you bear witness of yourself.
നിന്റെ സാക്ഷ്യം സത്യമല്ല.
Your witness is not true.
കർത്താവ് നമുക്കറിയാം പന്ത്രണ്ടാമത്തെ സുവിശേഷത്തിലെ അവകാശവാദങ്ങൾ പ്രഖ്യാപിക്കുന്നത്.
And we see that the declarations of the Lord Jesus Christ or the proclamations of the Lord Jesus Christ
in
I am the light of the world.
ഞാൻ ജീവന്റെ വെളിച്ചമാകുന്നു.
I am the bread of life.
ഞാൻ തന്നെ വഴി സത്യവും ജീവനുമാണ്.
I am the way, the truth and the life.
ഞാൻ വാതിലാകുന്നു.
I am the door.
ഞാൻ നല്ലയിടയനാകുന്നു.
I am the good shepherd.
ആടുകൾക്ക് വേണ്ടി തന്നെ ജീവനെ കൊടുക്കുന്നു.
And the good shepherd gives his life for the sheep.
ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു.
I am the resurrection and the life.
അങ്ങനെയുള്ള അവകാശവാദങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സുവിശേഷത്തിലാണ്.
And all the proclamations of our Lord Jesus Christ we see in this book.
നേരെ പരീശന്മാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല.
And so the Pharisees were not pleased with that.
അവർ പറയുകയാണ്, നീ നിന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല.
And so they say, you bear witness of yourself, your witness is not true.
യേശുക്രിസ്തു എന്താ മറുപടി പറഞ്ഞത്?
What did the Lord Jesus Christ
say? ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാലും എന്റെ സാക്ഷ്യം സത്യമാകും.
Jesus says, even if I bear witness of myself, my witness is true.
യേശുക്രിസ്തുവിനെ കുറിച്ച് യേശുക്രിസ്തു പറഞ്ഞ സാക്ഷ്യം നമുക്ക് ദൈവവചനത്തിൽ ധാരാളം കാണാനായിട്ട് കഴിയും.
And we see the witnessing or the testimonies that the Lord Jesus Christ has said about himself in the scripture.
നമ്മെ കുറിച്ച് നാം പറയുന്ന സാക്ഷ്യമോ?
And the testimonies that we say about ourselves.
നമ്മെ കുറിച്ച് നാം പറയുന്ന സാക്ഷ്യം സത്യമാണോ?
Are the testimonies that we proclaim to others about ourselves, is that true?
ഒരിക്കൽ രണ്ട് പേര് വേട്ടയ്ക്ക് പോയി.
And once two people went for hunting.
വേട്ടയ്ക്ക് പോയി ഏതോ ഒരു മൃഗത്തിന്റെ പിന്നാലെ പോയപ്പോൾ.
And once they were following chasing an animal.
അവർ വഴിതെറ്റി ഉൾക്കാട്ടിൽ ചെന്ന് കയറി.
And they got lost and went into the deep side of the forest.
അവർ വഴിതെറ്റി കാട്ടിൽ അലയാൻ ഇടയായി.
And they were roaming around in the forest for a while.
അവരുടെ ഭക്ഷണം തീർന്നു.
And their food got over.
വെള്ളം തീർന്നു.
Their water got depleted.
നടന്ന് നടന്ന് വന്നപ്പോൾ അവരെ ഒരു കുടില് കണ്ടു.
And after walking for a long time they saw a hut.
നോക്കി അപ്പോൾ കുടിലിന്റെ മുമ്പിൽ ഒരു ബോർഡ് കണ്ടു.
And in front of that hut they saw a board.
Hotel.
Hotel.
പൊറോട്ടയും ചിക്കൻ കറിയും വിൽക്കപ്പെടും.
പൊറോട്ട ആൻഡ് ചിക്കൻ കറി സോൾഡ് ഹിയർ.
വളരെ സന്തോഷമായി.
And they were very happy.
വളരെ വിശന്നു വരുന്നു.
And they were very hungry and they were coming.
നല്ലൊരു ഹോട്ടൽ.
So they saw a very good hotel.
അന്നേരം അവിടെ നല്ലൊരു ബോർഡും.
And a very good board there.
അതിന് വെളിയിൽ ഒന്ന് രണ്ട് സ്റ്റൂള് പോലെ സംവിധാനം ഉണ്ടായിരുന്നു.
And there were two or three stools or bench outside.
അതിലിരുന്നിട്ട് അവർ ഓർഡർ ചെയ്ത് പൊറോട്ട ആൻഡ് ചിക്കൻ കറിയും.
And they ordered പൊറോട്ട ആൻഡ് ചിക്കൻ കറി.
കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഒന്നും വരുന്നില്ല.
And after some time they did not get their order. And they said again, nothing came yet.
പിന്നെ അവര് പോയി വാതിൽ തട്ടി നോക്കിയപ്പോൾ,
and when they went and knocked the door,
ഒരാള് വന്ന് കഥ വന്നിട്ട് പറഞ്ഞു,
one person opened the door and said,
ഇത് ഹോട്ടലല്ല,
this is not a hotel.
ഞങ്ങൾ ഈ അടുത്ത ടൗണില് ഈ കടകൾക്കൊക്കെ ബോർഡ് എഴുതി കൊടുക്കുന്ന ആൾക്കാരാണ്.
And we are people who write the board for the hotels and places in the next city.
ഹോട്ടലിന് വേണ്ടി എഴുതിയ ബോർഡ് ഉണക്കാൻ വെളി വെച്ചിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടതെന്ന് പറഞ്ഞു.
So this board which you saw was one which was kept outside to dry.
പലപ്പോഴും നമ്മൾ അങ്ങനെയല്ലേ?
Many times are we not like that?
ഞാൻ വേർപാടുകാരൻ.
I am a brethren.
ഞാൻ ബ്രദറുകാരൻ.
I am a brethren person.
ഞാൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്.
And I am a saved child of God.
ഞാൻ സ്നാനപ്പെട്ട വ്യക്തിയാണ്.
I am been baptized.
പക്ഷേ അതിന്റെ എന്തെങ്കിലും ഗുണം നമ്മുടെ ജീവിതത്തിലുണ്ടോ?
Are the visible effects of that being displayed in our life?
നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒരു പാട്ടുണ്ടല്ലോ.
And we teach our kids a song.
രാവിലെ അമ്മ പക്ഷി പോകാൻ നേരത്തെ കുഞ്ഞുങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, വേടൻ വരും.
And when the mother bird goes she tells the young ones,
the 100 വിതറും.
And he will spread the seeds.
കെണി ഒരുക്കും.
And he will set the net.
കുഞ്ഞുങ്ങൾ നിങ്ങൾ അത് പോയി കഴിക്കരുത്.
ചിൽഡ്രൻ യു ഷുഡ് നോട്ട് ഗോ ആൻഡ് ഈറ്റ് ഇറ്റ്.
നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾ വേടന്റെ കെണിയിൽ അകപ്പെടും.
ആൻഡ് ഇഫ് യു ഈറ്റ് ദാറ്റ് യു വിൽ ബി ട്രാപ്ഡ് ഇൻ ദ ഹണ്ടേഴ്സ് നെറ്റ്.
ഉപദേശമൊക്കെ കൊടുത്ത് അമ്മ പക്ഷി പോയി.
ആൻഡ് ഗിവിംഗ് ദാറ്റ് ടീച്ചിങ് ദി മദർ ബേർഡ് ഷീ ലെഫ്റ്റ്.
കുറച്ചു കഴിഞ്ഞ് വേടൻ വന്നു.
ആഫ്റ്റർ സം ടൈം ദ ഹണ്ടർ കെയിം.
വന്ന് ഈ പയറുമണിയൊക്കെ വിതറി.
ആൻഡ് ഹി സ്പ്രെഡ് ദ സീഡ്.
കെണിയൊക്കെ ഒരുക്കി.
ഹി സെറ്റ് ദ ട്രാപ്പ്.
കുറച്ചു നേരം കുഞ്ഞുങ്ങൾ ഇങ്ങനെ നോക്കിയിരുന്നു.
And the children looked at it for some time.
അവർക്ക് സഹിക്കാനായിട്ട് കഴിഞ്ഞില്ല.
And they were not able to control their anger.
പോയി കൊത്തി പറക്കാൻ തുടങ്ങി.
And slowly they started to peck on the seeds.
കെണി വലിച്ചു.
And he drew the trap.
കേടന്റെ കെണിയിലായി.
And they fell in the hunter's trap.
അങ്ങനെ വേടന്റെ കീശയിൽ ഈ കെണിക്കകത്ത് കടന്ന് യാത്ര ചെയ്യുമ്പോൾ,
and while they were in the traveling in the hunter's trap,
അവർ പാടിയ പാട്ടാണ്.
And the song which they sang,
വേടൻ വരും.
And they sang, the hunter will come.
പയറുമണി വിതറും.
And they will spread the seeds. He will set the trap.
കുഞ്ഞുങ്ങൾ ഞങ്ങൾ പറന്നു പോകും.
And children, we who are the children will fly away.
സാത്താന്റെ കീശയിൽ കിടന്നു പറയാ ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്.
And sitting in the devil's pocket we are saying,
I
am saved, I am baptized.
ഞാൻ ബ്രദറുകാരനാണ്.
I am a brethren person.
മാവേലിക്കര ബ്രദറൻ സഭയിലാണ്.
I am from the മാവേലിക്കര ബ്രദറൻ സഭ.
ഇത്ര വർഷമായി വിശ്വാസിയാണ്.
And for this much years I am a believer.
ആരുടെ കീശയിലാ?
And in whose pocket are you?
ആരുടെ കസ്റ്റഡിയിലാ?
In whose custody are you?
നമ്മുടെ സാക്ഷ്യം എങ്ങനെയുള്ള സാക്ഷ്യമാണെന്ന് ഒന്ന് ശോധന ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.
May God help us to examine what kind of testimony we are proclaiming.
നമ്മെക്കുറിച്ച് നാം പറയുന്ന കാര്യങ്ങൾ സത്യം സത്യമായിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.
May God help us to proclaim our testimony what is true.
32 മുതലുള്ള വാക്യങ്ങൾ
John chapter 5 verse 32 onwards.
എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്ന മറ്റൊരുത്തനാകുന്നു.
There is another who bears witness of me.
അവൻ എന്നെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം സത്യമെന്ന് ഞാൻ.
And I know that the witness which he witnesses of me is true.
നിങ്ങൾ യോഹന്നാന്റെ അടുക്കൽ ആളയച്ചു.
You have sent to John.
അവൻ സത്യത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു.
And he has borne witness to the truth.
എനിക്കോ മനുഷ്യന്റെ സാക്ഷ്യം കൊണ്ട് ആവശ്യമില്ല.
Yet I did not receive testimony from man.
നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ അത്ര ഇത് പറയുന്നു.
But I say these things that you may be saved.
ഇവിടെ യേശുക്രിസ്തു പറയുകയാണ് എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്ന ഒരു മനുഷ്യനുണ്ട്.
And here the Lord Jesus Christ is saying there's a man who testifies about me.
യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്ന സാക്ഷ്യത്തെക്കുറിച്ചാണ് പറയുന്നത്.
And it is about the testimony which John bore about our Lord Jesus Christ.
ലോകത്തിന്റെ പാപത്തെ ക്ഷമനൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്.
Behold the Lamb of God who takes away the sin of the world.
യേശുക്രിസ്തു പറയ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ യോഹന്നാൻ സ്നാപകനുണ്ട്.
And to say testimony of bear witness about me there is John.
നമ്മെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന സാക്ഷ്യം എന്താ?
And what is the witnessing or the testimony which others say about us?
നമുക്ക് നമ്മെക്കുറിച്ച് ചില ചിന്താഗതികളൊക്കെ ഉണ്ട്.
And we have certain assumptions and thoughts regarding ourselves.
ആത്മീയത്വത്തെക്കുറിച്ച്
But regarding our spirituality,
മറ്റുള്ളവർ നമ്മെ വീക്ഷിക്കുമ്പോൾ അവർ നമ്മെ ഏത് നിലയിലാണ് മനസ്സിലാക്കിയിരിക്കുന്നത്?
But when they observe us in what manner are they able to see us?
കൂടുതൽ നല്ല സാക്ഷ്യം കേൾക്കുന്ന സമയമെവിടാ?
And where is the place where you hear the good testimony?
ബ്രദറുകാരുടെ ബന്ധുക്കോസുകാരുടെ ശവസംസ്കാര ശുശ്രൂഷ.
Mainly it is at the funerals of the brethren and the Pentecost believers.
ഒക്കെ ഇല്ലാത്ത ഗുണവിശേഷങ്ങൾ എല്ലാം പറഞ്ഞു ഫലിപ്പിക്കുന്ന ഒരു സമയമാണ്.
And it is a time where all the unknown and invisible qualities are proclaimed.
ഒരിക്കലും ഒരു CSI-യിലെ അച്ഛൻ ഒരു അടക്കത്തിന് പോവുകയാ.
And once a priest from CSI was going for the funeral.
രണ്ട് ഗുണ്ടകൾ, രണ്ട് സഹോദരന്മാർ, ഇരട്ടകളാ.
And they were twin brothers.
ഒരു ഗുണ്ട മരിച്ചു.
And so one of the they were rowdies and one of them died.
ഒരാളിന്റെ അടക്കത്തിന് പോകുമ്പോൾ.
And while going for the funeral of one of those brothers.
ആ ജീവിച്ചിരിക്കുന്ന സഹോദരൻ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു.
And the brother who was alive, he called the priest and said,
ശുശ്രൂഷാക്രമത്തിന്റെ ഇടയ്ക്ക് എന്റെ ഈ മരിച്ചവരെ കുറിച്ച് പറയുന്ന ഒരു സാവകാശം ഉണ്ടല്ലോ, അവിടെ എന്റെ ബ്രദറിനെ കുറിച്ച് നല്ലത് പറഞ്ഞോണം.
And when you talk about the dead, you have to say very good things about my brother.
പറഞ്ഞില്ലെങ്കിൽ,
if you do not say like that,
അവിടെ വെച്ച് നിർത്തി.
And there the conversation ended.
ശുശ്രൂഷ തുടങ്ങി.
And the ministry started.
അച്ഛൻ വളരെ പ്രയാസപ്പെട്ടു.
And the priest, he had lot of difficulty.
നാട്ടുകാർക്കെല്ലാം ഇവരെ രണ്ടുപേരെയും അറിയാം.
Because all the people of that locality know these brothers. And what good can I say about them?
അവസാനം അച്ഛൻ ആ ചുല്ലത്തിന്റെ ഭാഗം വന്നപ്പോൾ,
and when that portion came,
അച്ഛൻ പറഞ്ഞു,
and the father said,
നമ്മുടെ ഈ കിടക്കുന്ന സഹോദരൻ,
and this brother who is lying here,
തന്റെ ജീവിച്ചിരിക്കുന്ന സഹോദരനേക്കാൾ നല്ലവനാണ്.
And he is much better than his brother who is alive.
ഇങ്ങനെയൊക്കെയല്ലേ നമ്മളും പലപ്പോഴും പല അനുസ്മരണം ഒക്കെ പറയുന്നത്?
Many times we say the condolences in this, don't we say the condolences in this manner?
അല്പം മനസാക്ഷിയൊക്കെ ഉള്ളവര് ദൈവസന്നിധിയിൽ സത്യം സത്യം പറയണമെന്നുള്ളവരും പലപ്പോഴും അവരുടെ വാക്കുകൊണ്ട് ഇങ്ങനെ പറയാറുണ്ട്.
And many times who are aware in their conscience to say that they say this with difficulty.
പക്ഷേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ,
but when we are alive,
നമ്മെക്കുറിച്ച് മറ്റുള്ളവർ നല്ല സാക്ഷ്യം പറയത്തക്ക നിലയിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.
May God help us to live in a manner where others will be able to say good testimony about us.
നാമത നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 36-ാം വാക്യം.
And thirdly we see in 5 verse 36.
എനിക്കോ യോഹന്നാന്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട്, പിതാവ് എനിക്ക് അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ പിതാവ് എന്നെ അയച്ചു എന്നെ കുറിച്ച് സാക്ഷീകരിക്കുന്നു.
But I have a greater witness than John's for the works which the Father has given me to finish. The very works that I do bear witness of me.
യേശുക്രിസ്തു തന്നെ കുറിച്ച് പറയുന്ന മറ്റൊരു സാക്ഷ്യമാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ഞാൻ ആരാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു.
And so another testimony testimony that the Lord Jesus Christ says about himself is that the works which I do, they bear witness of me.
നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ യേശുക്രിസ്തു ചെയ്ത അടയാളങ്ങളെ കുറിച്ച് കേട്ടിട്ടാണ് നിക്കോദീമോസ്, ആ പരീശന്മാരുടെ കൂട്ടത്തിൽ പ്രമാണിയായ ഉപദേഷ്ടാവായ നിക്കോദീമോസ് യേശുവിനെ കാണാൻ രഹസ്യമായിട്ട് വന്നത്.
And we see that after hearing about the miracles of the Lord Jesus Christ, the Pharisee named Nicodemus, who was a ruler of the Jews, he approached the Lord Jesus Christ.
യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുക്രിസ്തു ആരാണെന്ന് സമൂഹത്തിൽ വെളിപ്പെടുത്തുന്നവയായിരുന്നു.
And so the signs and miracles which our Lord Jesus Christ he did in the public was revealing who he was.
നമ്മുടെ പ്രവൃത്തി നാം ആരാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന നിലയിൽ തന്നെയായിരിക്കണം.
And our work should reveal or testify who we are.
നമ്മുടെ ജീവിതം കണ്ട് മറ്റുള്ളവർ ക്രിസ്തുവിങ്കിലേക്ക്, നാം വിശ്വസിക്കുന്ന ദൈവത്തിലേക്ക് വരത്തക്ക നിലയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്.
And seeing our life, we should arrange it in such manner that others will be able to observe Christ through it and come to him.
Dr. Radhakrishnan, the first Vice President of India and later President of India, he said like this.
And Dr. Radhakrishnan, the first Vice President, later President of India, he said in this manner,
when I look Christ, I like Christianity.
But when I look Christ, I like Christianity.
ഞാൻ ക്രിസ്തുവിനെ നോക്കുമ്പോൾ ക്രിസ്ത്യാനിത്വത്തെ ഇഷ്ടപ്പെടുന്നു.
When I look at Christ, I like Christianity.
ഞാൻ ക്രിസ്ത്യാനികളെ നോക്കുമ്പോൾ ക്രിസ്ത്യാനിത്വത്തെ വെറുക്കുന്നു.
And when I look at Christians, I hate Christianity.
ക്രിസ്തുവിന്റെ ഗുണവിശേഷങ്ങൾ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ജീവിതം, ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ പാലിക്കാത്തത് കൊണ്ട് അനേകർ ക്രിസ്തുവിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നവരായിട്ട് നമുക്ക് കാണാൻ കഴിയും.
And we see that because they did not observe the principles or the teachings of the Lord Jesus Christ, many are drifting away from the Lord Jesus.
കുറേ സഹോദരിമാര് ആശുപത്രി ട്രാക്ട് കൊടുക്കാനായിട്ട് പോയി.
And few sisters went to the hospital to distribute the tracts.
അവര് ട്രാക്ട് കൊടുത്തിട്ട് റൂമിൽ ചെന്നു.
And after giving the tracts, they entered into one of the rooms.
പ്രായമുള്ള ഒരു അപ്പച്ചനാണ്.
And there is an old grandfather lying there.
ട്രാക്ട് മേടിച്ചു.
He took the tract.
ഇവര് പറയുന്നത് കേൾക്കാനും താല്പര്യം.
And he was interested in hearing what they were saying.
അതിനു മുമ്പ് ചോദിച്ചത് നിങ്ങൾ എവിടുന്നാ.
And before that he asked, where are you from?
അവര് പറഞ്ഞു ഇന്ന സഭ എന്നാണ്
പറഞ്ഞു. He said, we are from this assembly.
എന്നിട്ട് പറഞ്ഞു ഇന്നാരുടെ സഭ എന്നാണ് പറഞ്ഞു.
And they said, from this person's church.
അദ്ദേഹം പറഞ്ഞു ഇനി ഇവിടെ പറയണ്ട, പൊക്കോളാൻ പറഞ്ഞു.
And then he said, no need to say, I don't want to hear anything, you can leave.
ഇന്നാരുടെ സഭ എന്നാണെങ്കിൽ ഇത് എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞു.
And he said, if you are from this person's assembly, I don't want to hear anything.
പലപ്പോഴും നമ്മുടെ ജീവിതം മറ്റുള്ളവർ ക്രിസ്തുവിങ്കിലേക്ക് കടന്നു വരുന്നതിന് പകരം മറ്റുള്ളവരെ അകറ്റുന്ന നിലയിലാണോ എന്നുള്ളത് ഒന്ന് പരിശോധിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും.
And so we need to examine our lives if it is rather than attracting them to the Lord Jesus Christ, pushing them away from him.
വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ 37-ാം വാക്യം.
Verse 37, when
we read, അയച്ച പിതാവുദാനം എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു.
And the Father himself who sent me has testified of me.
ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു.
This is my beloved son in whom I am well pleased.
ആവർത്തിച്ച് പിതാവായ ദൈവം പ്രസ്താവിച്ച ഒരു കാര്യമാണ് ഇവൻ എന്റെ പ്രിയപുത്രൻ.
And again he said that this is my beloved son.
ഒരുപക്ഷേ നമ്മെ കുറിച്ച് മറ്റുള്ളവരാരും സാക്ഷ്യം പറഞ്ഞെന്ന് വരുന്നില്ല.
And it might be possible that nobody else will witness or testify about us.
നമ്മൾ വിശ്വസ്തമായി ജീവിച്ചാലും,
even if we live faithfully,
വിശ്വസ്തമായി ശുശ്രൂഷിച്ചാലും,
even if we do the ministries faithfully,
നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും വിശ്വസ്തരാണെങ്കിലും,
and even if we are faithful in our public and private lives,
നമ്മെ ഇകഴ്ത്തുന്ന പരിഹസിക്കുന്നവരുടെ മധ്യത്തിലായിരിക്കും ഞാനും നിങ്ങളും ജീവിക്കുന്നത്.
And we will be living in the midst of those who are criticizing and insulting us.
അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് ധൈര്യമാണോ എന്നെ അയച്ച പിതാവ് ദാനം എന്നെ കുറിച്ച്.
And in these situations, this verse is an encouragement for us, and the Father himself who sent me has testified of me. And we see that the accuser is accusing about Job in the presence of God.
നീ സംരക്ഷിക്കുന്നതുകൊണ്ട് അവൻ അങ്ങനെ ജീവിക്കുന്നത്. ആ സംരക്ഷണം ഒന്ന് മാറ്റിയാൽ അവൻ നിന്നെ ഉപേക്ഷിക്കും.
And it is because of your security he is living in that manner. If you remove your hedge around him, he will fail.
നമ്മുടെ ദൈവത്തിന്റെ യോബിനെ കുറിച്ചുള്ള സാക്ഷ്യം നമുക്ക് കാണാനായിട്ട് കഴിയും. ആ നിലയിലുള്ള ഒരു ജീവിതം, ദൈവം നമ്മെ സാക്ഷ്യപ്പെടുത്തുന്ന നിലയിലുള്ള ഒരു ജീവിതം ദൈവസന്നിധിയിൽ കാഴ്ചവെക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും.
And there we see the God's testimony about Jacob. In that manner we should be able to live our lives.
39th vakyam, ningal tiruvezhuthukale shodhana cheyunu avayil ningalkku nithyajeevan undennu ningal nirupikkunnuvallo ava enikku sakshyam parayunu.
Users, verse 39, you search the scriptures, for in them you think you have eternal life, and these are they which testify of me.
Yesu Christu deivamaana
The Lord Jesus Christ is God.
അവിടുന്ന് നിത്യ ദൈവമാണ്.
He is the eternal God.
അവിടുന്ന് സർവ്വത്തിനും മീതെ ദൈവമായി എന്നെന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്.
And he is the exalted God above everything.
അവൻ സത്യദൈവവും നിത്യജീവനുമാണ്.
He is the true God and eternal life.
നമ്മുടെ കർത്താവിനെക്കുറിച്ചുള്ള വിശേഷണങ്ങളാൽ ദൈവത്തിന്റെ വചനം നിറഞ്ഞിരിക്കുന്നു.
And the scriptures are filled with his definitions.
ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള പുസ്തകങ്ങൾ നാം പരിശോധിക്കുമ്പോൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ വചനം നിറഞ്ഞിരിക്കുന്നു.
And when we examine from Genesis to Revelation, the scriptures are filled with his definitions. And he is saying here that those scriptures, they testify about me. The words of our Lord Jesus Christ testify about himself. And John the Baptist testifies about him. And his works bear witness.
പിതാവായ ദൈവം ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു.
And God the Father bears witness about the Son.
And ദൈവത്തിന്റെ വചനം തിരുവെഴുത്തുകൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു.
And the scriptures also testify about our Lord Jesus Christ.
നമ്മെ കുറിച്ച് തിരുവെഴുത്ത് പറയുന്ന സാക്ഷ്യം എന്താ?
And what does the scripture say about us?
ക്രിസ്ത്യാനിയ.
You are a Christian.
സഹോദരന.
You are a brother.
വിശുദ്ധന.
You are a saint.
ശിഷ്യന.
You are a disciple.
എത്രയോ വിശേഷണങ്ങൾ. പുരോഹിതന്മാരാണ്.
And how many definitions? We are priests.
രാജാക്കന്മാരാണ്.
We are kings.
പ്രവാചകന്മാരാണ്.
We are prophets.
ദൈവത്തിന്റെ വചനം ദൈവമക്കളെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന വിശേഷതകൾ ഉൾക്കൊള്ളുന്ന, അത് പ്രതിഫലിപ്പിക്കുന്ന ഒരു ജീവിതമാണോ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നയിക്കുന്നത് ഒന്ന് വിലയിരുത്തുവാൻ ദൈവം നമ്മെ സഹായിക്കും.
The definitions and characters which the scripture gives to believers, am I reflecting those in my life? We need to evaluate that.
ക്രിസ്തു പുത്രൻ ദൈവം നമുക്ക് നൽകിയ ദാനമാണ്.
And Christ, the Son, is the gift that God has given to us.
നമ്മുടെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ഉന്നതമായ ദാനം ദൈവം നമുക്ക് നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഉന്നതമായ നിലവാരത്തിൽ ജീവിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാം.
He is indescribable gift that God has given to us, and may we examine our lives if it is worthy of the salvation in which he has given us. May his great name be glorified.